ബൈബിളുള്ള എല്ലാവരും ദയവായിട്ട് വചനം എടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകില്ലെന്ന് എനിക്കറിയാം. ചിലപ്പോൾ ഞാൻ മലയാളമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇഫ് യു പേ അറ്റൻഷൻ യു വിൽ ഓൾസോ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സേയിങ്. കഴിയുന്നതും ഞാൻ ഇംഗ്ലീഷിൽ വായിപ്പിക്കും. മലയാളമുള്ള ഭാഗങ്ങളും ഞാനും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാകും. അധിക സമയമില്ലെങ്കിലും ഉള്ള സമയത്ത് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യും. ആദ്യമായി നമ്മൾ വായിക്കുന്ന ഭാഗം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഫസ്റ്റ് സംബഡി ക്യാൻ റീഡ് ഇൻ ഇംഗ്ലീഷ്, ദെൻ ആഫ്റ്റർ വേർഡ്സ് സംബഡി ക്യാൻ റീഡ് ഇൻ മലയാളം ഓൾസോ. യാ, ഞാൻ എടുക്കുന്ന ഭാഗം, ഞാൻ ഈ സഭയിലെ പല ആത്മീയ നിലവാരത്തിലുള്ളവരാണ് പല ആൾക്കാരും. ചിലർക്കെല്ലാം നന്നായിട്ട് അറിയില്ലെങ്കിൽ ചിലർക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എല്ലാവരെയും കൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും തുടർന്ന് ശുശ്രൂഷിക്കുന്നത്. ഈ ദാനിയേലിൻ്റെ ഈ 9-ാം അധ്യായം പഠിക്കണമെങ്കിൽ നമുക്കറിയാം ഭാവി ചരിത്രം, ഭാവി ശാസ്ത്രം, എസ്കറ്റോളജിയാണ്. അതാണ് നമ്മൾ സാധാരണ എല്ലാ ദൈവദാസന്മാരും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. എന്നാൽ ഇന്ന് ഞാൻ എടുക്കുന്നത് അതല്ല, പ്രത്യേക ഒരു തോട്ട്സ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ആ തോട്ട്സ് പഠിക്കണമെങ്കിൽ അതിന് മുൻകൂടെ 2 ബുക്കുകൾ പഠിച്ചെങ്കിൽ മാത്രമേ 9-ാം അധ്യായം പഠിക്കാനൊക്കുള്ളൂ. എൻ്റെ കാരണം ഇതാ. ഉദാഹരണം, ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചുകൊണ്ട് എന്തോ പറഞ്ഞു, നിൻ്റെ മകനെ കൊണ്ടുവന്ന് എവിടെ പോകണം, മോറിയാമലയിൽ പോകണം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ് ഇസഹാക്കിനെ കൊണ്ട് മല കയറുമ്പോൾ അപ്പുറത്തു നിന്നൊരു കോലാട്ടുകൂറ്റനെയും കൊണ്ട് ദൈവം മേളിലോട്ട് വിടുന്നുണ്ട്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അപ്പം ഒരു കാര്യം ദൈവം പറഞ്ഞാൽ മറുപുറം അതിനുണ്ടെന്ന് എപ്പോഴും ഓർത്തോണം. പ്രൈസ് ലോർഡ്. ഇവിടെ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദിനവൃത്താന്ത പുസ്തകം എന്ന് പറഞ്ഞാൽ 2 പുസ്തകമുണ്ട്, ക്രോണിക്കൽസ്. ഈ 2 പുസ്തകം 425 വർഷത്തെ ചരിത്രമാണ്. ശലോമോൻ മുതൽ അതുപോലെ അവസാനത്തെ നെബുക്കദ്നേസർ പിടിച്ചുകൊണ്ടുപോയ രാജാവായ സിദക്കിയാവ് വരെയുള്ള ചരിത്രങ്ങൾ കാണുന്നുണ്ട്. അതാണ് ഈ വേദപുസ്തകത്തിലെ ഈ ക്രോണിക്കിൾസിലെ ഡയറി കുറിപ്പുകൾ പോലെ എഴുതി വച്ചിരിക്കുകയാണ് അവിടെ ചരിത്രങ്ങൾ. അവിടെ ചരിത്രങ്ങൾ വായിച്ചാൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. കുറേ കാലത്തേക്ക് ചില ആത്മീയരുടെ കൂട്ട കുറേ കാലം നന്നായിട്ട് ജീവിക്കും, പിന്നെ തിന്മയായതൊക്കെ ചെയ്തിട്ട് അവിടെ ജീവിതത്തിൽ തന്നെ ഒരു സ്റ്റഡിയായിട്ടുള്ള ഒരു സ്പിരിച്വൽ ലൈഫ് ഇല്ലാത്ത ആൾക്കാരായിരുന്നു ഇസ്രയേലിലെയും പ്രത്യേകിച്ച് യഹൂദയിലെ രാജാക്കന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ചിലരുടെ പേരുകൾ മാത്രമുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കതൊന്ന് വായിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. ദിനവൃത്താന്ത പുസ്തകം 36-ാം അധ്യായം, 2 ദിനവൃത്താന്തം 36-ാം അധ്യായം. അതിൻ്റെ 11 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. യാ, താങ്ക് യു. നമുക്ക് ഇനി താഴോട്ട് വായിച്ച സമയമില്ലല്ലോ. വളരെ നന്ദി. നമുക്കിവിടെ നമുക്ക് മനസ്സിലാകും പ്രവാചകൻ്റെ വാക്കാരനുസരിച്ചില്ല, രാജാവ് അനുസരിച്ചില്ല. സിദക്കിയാവ് എന്നുള്ളത് നിങ്ങൾക്ക് ഓർത്തിരിക്കാമെങ്കിൽ ഓർത്തിരിക്കുക, ഇല്ലെങ്കിൽ ഇസ്രയേലിലെ ബാബിലോണിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന രാജാവിൻ്റെ കാലം ദൈവം കേട്ടില്ല. മേക്ക് ഇറ്റ് ഈസി. കേക്കാഞ്ഞിട്ടും ദൈവം ഇവർ പ്രവാസത്തിൽ ക്യാപ്റ്റിവിറ്റിയിൽ പോകുമ്പോൾ ഇവരെ മടക്കി വരുത്തുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യാൻ ദൈവം പ്ലാൻ ചെയ്തു. എനിക്ക് ചിലപ്പം ഞാൻ തോന്നുന്നു ഈ പണിഷ് ചെയ്യുമ്പോൾ ഇവരെ തെറ്റ് ചെയ്തിട്ടില്ല, എന്നേക്കുമായിട്ട് അങ്ങ് ശിക്ഷിക്കാത്തത് എന്താ. ഞാനും ചിന്തിക്കും, നമ്മളൊക്കെ ആത്മീയത കയറുമ്പോൾ നമ്മളെപ്പോലെ ആത്മീയ നിലവാരമില്ലാത്ത ആരെങ്കിലും കാണുമ്പോൾ അവരെ പുട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. വേറൊരു കാര്യം പറയാം, ദൈവം അങ്ങനെ ചെയ്യാറില്ല. വളരെ സൂക്ഷിച്ചോണം, വളരെ സൂക്ഷിച്ചോണം. ഏറ്റവും കൂടുതൽ ഈ ആത്മീയ നികളമുള്ളവർക്ക് സംഭവിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. ഞാനൊരു കാലത്ത് അങ്ങനെയായിരുന്നു. കാരണം എൻ്റെ ചിന്ത എന്നാണെന്നറിയാം, ഞാനും പെന്റക്കോസ്റ്റിൽ ജനിച്ചു, ഞങ്ങളുടെ സഭയിലാണെങ്കിൽ ഇഷ്ടംപോലെ വചനം കേൾക്കുന്നൊരു സഭയാണ്. ബ്രദറിനും ഐ പി സിയും കൂടി ഐ പി സിയിൽ ഒരു സഭയാണ്. എന്ന് 2.5 മണിക്കൂറൊക്കെ വചനം കേട്ടു. സൺഡേ സ്കൂൾ 1 മുതൽ 10 വരെ ഐ പി സിയുടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബൈബിൾ സ്കൂളിൽ പോകണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതെല്ലാം എൻ്റെ അറിവിനെ അങ്ങ് ചീർപ്പിച്ച് എന്നെ വല്ലാതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ദൈവസനയും ഞാൻ എന്നെ തന്നെ താഴ്ത്തിയപ്പോൾ എനിക്ക് അന്ന് പഠിച്ചതല്ല ഇന്ന് കേൾക്കുന്നത്. പ്രൈസിലോ, ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഒരു വാക്കെടുത്തു കഴിഞ്ഞാൽ 5 മണിക്കൂർ പ്രസംഗിക്കാനുള്ള ആശയങ്ങൾ ദൈവം എനിക്ക് തരുന്നുണ്ട്. അതിൻ്റെ അകത്ത് കിടക്കുന്ന ആ ഘനമേറിയ അമൂല്യമാകുന്ന
ആ രത്നങ്ങൾ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നുണ്ട്. പ്രൈസിലോ. അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി, നമ്മൾ ചിന്തിക്കുന്നത് പോലെയും നമ്മൾ കാണുന്ന പോലെ അല്ല ദൈവത്തിൻ്റെ പ്ലാന്. കോപത്തിങ്കിൽ തന്നെയും അവൻ കരുണ കാണിക്കുന്നൊരു ദൈവമാണ്. ദൈവം ഒരു മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ തന്നെ, ഒരു അപ്പൻ തൻ്റെ മകനെ ശിക്ഷിക്കുമ്പോൾ അവന് വടി മാത്രമല്ല, ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് ഒരു ആപ്പിളൂടെ വെക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ, നമ്മൾ അടിയെ പേടിക്കുമ്പോൾ ഒരു ആപ്പിൾ അപ്പുറത്തുണ്ട്, അടി കിട്ടിയാലും ആപ്പിളേലും എടുത്തോണമെന്ന് പറയാൻ അന്ന് വരുന്ന പ്രൈസിലാണ്. അതുകൊണ്ട് ആരും പോയി പാപവും തെറ്റും ചെയ്തിട്ട് വന്നിട്ട് പറയല്ലേ അടി കിട്ടിയിട്ട് ആപ്പിൾ മേടിക്കാൻ അന്ന് ഞാൻ പ്രസംഗിച്ചെന്ന് പറയല്ലേ. അങ്ങനെയല്ല ഞാൻ പ്രസംഗിക്കുന്നത്. പ്രശ്നങ്ങളുടെ നടുക്ക് നിനക്കൊരു പോംവഴിയിട്ട് തന്നുകൊണ്ടാണ് ദൈവം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് ഞാൻ പ്രൂവ് ചെയ്യും. നിങ്ങൾ കേട്ട് അത് സത്യമാണ്, ദൈവോചന സത്യമാണെങ്കിൽ സത്യമാണെന്ന് വിശ്വസിക്കുക, ഇല്ല എങ്കിൽ അത് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങ് വിട്ടിട്ട് പോകുക. എനിക്കും ദോഷമില്ല, നിങ്ങൾക്കും ദോഷമില്ല, യാതൊരു പ്രയാസവും എനിക്കില്ല. പ്രൈസിലോ. എന്നാൽ വചനം സത്യമാണ്, വചനത്തിൻ്റെ അകത്ത് വലിയ കാര്യങ്ങൾ കിടപ്പുണ്ട്. ആ നിക്ഷേപങ്ങൾ മനസ്സിലാക്കിയാണ് ഇവിടെ ഈ രാജാവാണ് പാപം ചെയ്തത്. ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ, രാജാവ് പാപം ചെയ്യുമെന്ന് ഓരോരുത്തർ ചോദിക്കും, ജനമല്ലേ, നല്ല മുൻ ഒരു പാസ്റ്റർ വിശുദ്ധിയോടെയും പ്രാർത്ഥനയോടെയും വന്നില്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങൾ ആ സഭയിലെ അനുഭവപ്പെടും. ഒരു വിശ്വാസികൾ പ്രാർത്ഥനയോടും ദൈവഭയത്തോടും കൂടെ വന്നില്ലെങ്കിൽ ആ സഭ അനുഗ്രഹിക്കപ്പെടുകയില്ല. അപ്പോൾ ഒരു കളക്റ്റീവായിട്ടൊരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. നാം ഒരുമിച്ച് ഇവിടെ വന്നിരിക്കുന്നത് ഒരു കോർപ്പറേറ്റ് അനോയിൻറ്റിങ്ങിന് വേണ്ടിയിട്ടും ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുമാണെന്നുള്ള കാര്യം ആ മറന്ന് കളയരുത്. പ്രൈസിലോ. അതുകൊണ്ടാണ് വെള്ളക്കാർ വളരെ സ്ക്രീൻ ചെയ്തിട്ടേ അവർ മിനിസ്ട്രിക്ക് എടുക്കുകയുള്ളൂ. നമുക്കറിയാം, ഇനി ദൈവ സഹായിച്ച സാമു ഇവിടെയുള്ള പിള്ളേരൊക്കെ മിനിസ്ട്രിക്ക് പോകും, എല്ലാവരും മിനിസ്ട്രിക്ക് പോകണം അറിയാം. പ്രൈസിലോ. അവർ ചെന്ന് കഴിയുമ്പോൾ അഷറിങ് മുതൽ എല്ലാം പഠിപ്പിച്ചിട്ട് അകത്ത് കയറ്റുള്ളൂ. പ്രൈസിലോ. എന്തെല്ലാം കാര്യങ്ങളാണ്, രണ്ട് അസംബ്ലീസ് കൂടാണെങ്കിൽ 101, 102 അവർ ക്ലാസ് എടുത്തിരിക്കണം. അത് 5-6 മണിക്കൂർ നീണ്ടിരിക്കുന്ന ക്ലാസ്സാണ്. ഒരു വിശ്വാസിയായിട്ട് ഇരിക്കണമെങ്കിൽ ഒരു ക്ലാസ്സുണ്ട്. ശിശൂഷ എന്തെങ്കിലും ഒരു സൺഡർ സ്കൂൾ അധ്യാപനാണ്, അതിനുണ്ടൊരു ക്ലാസ്. അത് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കാനും, മലയാളികളായ നമ്മളോട് അതൊന്ന് പഠിച്ചിരുന്നെങ്കിൽ, പഠിപ്പിക്കാനായിട്ട് സഭ അനുവദിച്ചിരുന്നെങ്കിൽ നമ്മൾ വളരെ നന്നായി. കാര്യം നമ്മളെപ്പോലെ വേദപുസ്തകം അറിയാവുന്നവർ മറ്റാരുമില്ല. പ്രൈസ്. എന്ന് നമുക്കറിയാൻ വയ്യാത്ത ചില കാര്യങ്ങൾ എന്താണെന്നറിയാമോ? കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ചെയ്യുവാൻ അറിയില്ല. ഞാൻ പറയട്ടെ, രണ്ടാം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതിന് ശേഷം അമേരിക്കയിൽ നിന്നൊക്കെ ഒരുപാട് ചോളം ഈ കോണ് നമ്മുടെ രാജ്യത്തിന് തന്നു. കോണ് തിന്നാൻ അറിയാൻ വയ്യാരും നമ്മുടെ നാട്ടിലുള്ളവർക്ക്. ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, കോണ് കൊണ്ട് ചിപ്സ് ഉണ്ടാക്കാം, കോണ് കൊണ്ട് ഓയിൽ ഉണ്ടാക്കാം, കോണ് കൊണ്ട് വണ്ടി വരെ ഓടിക്കാമെന്ന് കണ്ടുപിടിച്ചൊരു കാര്യത്താണ്. എന്നെ സായിപ്പിന് സായിപ്പിന് കിട്ടിയ കോണും ഇന്ത്യയിൽ കിട്ടിയ കോണും തമ്മിൽ വ്യത്യാസം ഉണ്ടായോ? സായിപ്പിന് കോണ് കിട്ടാമെങ്കിൽ അതിൻ്റെ അകത്ത് മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് അവൻ പഠിക്കും. മലയാളിക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം അതിനെ കേഴ്സ് ചെയ്യാമോ, അത്രയും കേഴ്സ് ചെയ്യും. പ്രൈസിലോ. അതേ ഉള്ളൂ വ്യത്യാസം. പ്രൈസിലോട്. നമ്മൾ അനുഗ്രഹങ്ങളെ എടുക്കുക, അനുഗ്രഹത്തെ വേണ്ടാത്തതുകൊണ്ട് മാറ്റിക്കളയുക. പ്രൈസിലോ. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ഉണ്ടാക്കാം. ഏറ്റവും നല്ല കാര്യം ഉണ്ടാക്കുന്നതാണ് പന്തളം ഷുഗർ ഫാക്ടറി, അതുപോലെ തന്നെ പുളുക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്നുണ്ട്. അവിടെ നല്ല മനോഹരമാകുന്ന കരിമ്പിൽ നിന്ന് എന്തുണ്ടാകുന്നറിയ, പഞ്ചസാര ഉണ്ടാക്കുമ്പോൾ തന്നെ മനുഷ്യനെ ദൂഷ്യം ചെയ്യുന്ന ആൽക്കഹോളും അതിൻ്റെ അകത്ത് നിന്ന് അവരെടുക്കുന്നുണ്ട്, ആ ചണ്ടികരിക്കകത്ത് നിന്ന്. മനസ്സിലായോ? അപ്പം നല്ല കാര്യം നാം ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നിന്ന് ഒരു എന്തുണ്ടാക്കാൻ സാധിക്കും? ഒരു അഴുക്ക് കാര്യം കൊണ്ട് ഉണ്ടാക്കുവാൻ സാധിക്കും. വീട്ടിൽ ഒരു ലോക്ക് മാറുമ്പോൾ പുറത്ത് രണ്ട് സ്ക്രൂ ഡ്രൈവർ ഇട്ട് കഴിഞ്ഞാൽ കള്ളൻ ഈസിയായിട്ട് നമ്മൾ വെച്ച ലോക്ക് എടുത്ത് തുറന്ന് തുറക്കാം. പ്രൈസിലോൺ. അവൻ അക്സസ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ലതും പ്രാപിക്കുക, നല്ലതല്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയുക. നമ്മൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ രക്ഷ നേടുകയുള്ളൂ. പ്രൈസിലോൺ. ഒരു കാലത്ത് ഒരു അറബി എന്നോട് പറഞ്ഞു, അവന് പ്രായമുള്ളൊരു അറബി, അറബികൾ വളരെ ബുദ്ധിയുള്ളവരെ മണ്ടന്മാരാൻ ചിന്തിക്കില്ലേ, അവരൊരു ദിവസം നോക്കുമ്പോൾ സായിപ്പന്മാരെല്ലാം നിക്കർ ഇട്ടുകൊണ്ട് കടൽക്കരയിലൂടെയൊക്കെ നടക്കുക, കുഴിക്കുന്നു, മണ്ണെടുക്കുന്നു, അത് പൊതിഞ്ഞ് കിട്ടിക്കൊണ്ട് പോകുന്നു. അപ്പം പറഞ്ഞു, അവരെന്താന്ന് പറഞ്ഞറിയ, അറബി പറഞ്ഞു, ഇംഗ്രീസി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാർ, ഇംഗ്രീസി മജ്നൂൻ ഞാൻ വട്ടന്മാരാണ്. കുറച്ച് നാൾ കഴിഞ്ഞവര് വട്ടന്മാരല്ലെന്ന് ഇവർക്ക് മനസ്സിലായി. കാരണം എന്നാണെന്നറിയാം, അവർ ഓയില് ആ റിസേർച്ച് ചെയ്തുകൊണ്ട് പോയെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പം ഇംഗ്രീസിയെ പിടിച്ച് അവരെന്ത് ചെയ്യുന്നറിയോ, കാര്യങ്ങൾക്കെല്ലാം ആക്കി വെച്ച് അവരെ ഓയിൽ എടുക്കാനായിട്ട് തുടങ്ങി. പിന്നെ അവർക്ക് മനസ്സിലായി ഇന്ത്യക്കാരെ കൊണ്ട് എന്തോ ചെയ്യാൻ ഒക്കും, ബംഗ്ലാദേശികളെ കൊണ്ട് എന്നാ ചെയ്യാൻ ഒക്കും. ലോകത്തിലുള്ള സകല നല്ല ഏജൻസീസിനെ അവർ കൊണ്ടുവന്നിട്ട് നമ്മുടെ രാജ്യവും അവിടെ രാജ്യവും ഏകദേശം ഒരുപോലെയാണ് സ്വാതന്ത്ര്യം പ്രാപിച്ച ബ്രിട്ടീഷിൻ്റെ എന്ന്. ലിസൺ കെയർഫുള്ളി. നമ്മുടെ രാജ്യവും ബ്രിട്ടീഷിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അവരും ഏകദേശം 1947, അതുപോലെ തന്നെ 1948, 1949 ഒക്കെയാണ് ആ രാജ്യങ്ങളൊക്കെ
സ്വാതന്ത്ര്യം പ്രാപിച്ച് ആ മരുഭൂമിയിൽ അവർ നന്മ കണ്ടെത്തി. നമ്മൾ പറയും ഇന്ത്യയിൽ ഓയിലില്ലെന്ന്. ഇന്ത്യയിലെ 100 വർഷത്തേക്ക് ഇന്ത്യയിലെ ഇരുമ്പ് കൊണ്ടുവന്ന് ജപ്പാനി കാർ ഉണ്ടാക്കിയിട്ട് അവർ വിൽക്കുക എന്നുള്ള കഥ നിങ്ങൾക്കറിയാമോ? ഇനി തീർന്നിട്ടില്ല. അതുപോലെ ഇന്ത്യയിലെ റിസോഴ്സുകൾസൊക്കെ ഉണ്ട്, പക്ഷേ എടുക്കാൻ ആളില്ല, അതറിയില്ല പ്രൈസ് ലോഡ്. അതതിൻ്റെ കാര്യമുള്ളൂ. അതുപോലെ ഈ വേദപുസ്തകത്തിൽ ചില കാര്യങ്ങളുണ്ട്, ഇതിനെ അന്വേഷിച്ചാൽ ഇന്ന് പകൽക്കാലം ചില നന്മകൾ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും. നമുക്കറിയാം ഈ ദിനവൃത്താന്ത പുസ്തകം അവസാനിപ്പിക്കുന്ന എന്താണെന്നറിയാമോ? വാളിൻ്റെ വാളിനാൽ സകലരെയും കൊന്നിട്ട് ജനത്തിൽ ബലഹീനരായവരെ അവിടെ ഇട്ടിട്ട് ബലമുള്ളവരെ എല്ലാം കൊണ്ട് അവരെ അടിമകളാക്കി എവിടെ കൊണ്ടുവന്നറിയാമോ? ബാബേൽ രാജാവ് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. നമ്മളാണ് എന്താ പറഞ്ഞേനെ, ഇനി നന്നാകാൻ പോകണില്ല, രക്ഷയില്ല. യെരുശലേം നശിപ്പിച്ചു, അതിലെ ആലയത്തിലെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ശീനാർ ദേശത്തുള്ള ബാബേലിലെ ആ വലിയ ആലയത്തിൽ കൊണ്ടുവന്ന് വെച്ചു. ഇനി ഒരു രക്ഷയില്ല, ഇനി നന്നാകുമെന്ന് തോന്നുന്നില്ല, എല്ലാം പോയി ശൂന്യം. പ്രൈസലോ ഹല്ലേലൂയ. എന്നാൽ ഈ വർഷം ഒരു കാര്യം എനിക്ക് ദൈവാത്മാവ് ഞാൻ വല്ലപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾ സ്വാതന്ത്ര്യം തരണം. റൂയിൻ ഷാൽ ബി റീബിൽഡ്. പ്രൈസലോ. ശൂന്യത്തെ പണിയുന്നൊരു കർത്താവാണ്. ഡിസലേറ്റഡ് ആയിട്ട് ലാൻഡ് തീർന്നു കഴിഞ്ഞാൽ അതിനെ ബിൽഡ് ചെയ്യാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്നുള്ളതാണ് എൻ്റെ കർത്താവിനെ കുറിച്ചുള്ളത്. അവൻ ആദ്യനും അന്തനുമാണ്, അവൻ്റെ ബുദ്ധിക്കും അവൻ്റെ ആലോചനയ്ക്കുമെല്ലാം അപ്രമേയമാണ്, അതിനെ അളക്കുവാൻ ആർക്കും കഴിയില്ല. പ്രൈസലോ ഹല്ലേലൂയ. ചില സമയത്ത് ദൈവം ചിലരോട് ഫേവർ കാണിച്ചിട്ട് ചെയ്തിട്ടുള്ളതിനൊന്നും ആൻസർ കൊടുക്കാൻ പോലും ഒക്കില്ല. ദൈവത്തിൻ്റെ ഫേവർ പോലും അതാ, ഗ്രേസ് ആൻഡ് ഫേവർ. മുമ്പ് കർത്താവിൻ്റെ ദാസിമാരൊക്കെ ഇങ്ങനെ അത് പറയുമ്പോഴൊക്കെ നിങ്ങൾ നോക്കണം. പ്രൈസലോ. ഇനിയുള്ള ആഴ്ചകളിൽ സൺഡർ സ്കൂൾ ടീച്ചേഴ്സ് മെയിലോ ഫീമെയിലോ നിങ്ങൾക്ക് രണ്ട് വാക്കേലും പറയുവാൻ സാധിക്കുമെങ്കിൽ കൊണ്ടുവന്ന ആ ദൈവം ചെയ്ത ഉപകാരങ്ങൾ പറ, ഞാൻ എൻകറേജ് ചെയ്യാം. പ്രൈസിലോ. പ്രൈസിലോ. ട്രഡീഷനെ അല്പം ഒന്ന് മാറ്റണം, പക്ഷേ എന്നാൽ ട്രഡീഷനും വേണം. പ്രൈസിലോടെ ഹാലലിയ. നമ്മളെയായിരിക്കുന്ന നമ്മളുടെ പ്ലാനിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്, അല്ല ദൈവത്തിൻ്റെ പ്ലാന് നമ്മളായാലേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ. പ്രൈസിലോ. അതിന് പകൽക്കാലം മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്താണെന്നറിയാമോ? ഇരമ്യ പ്രവാചകൻ പ്രവചിക്കുക, കഷ്ടത്തിലേക്ക് പോകുന്നവരോട് പ്രവചിക്കുക, നിനക്ക് ശുഭഭാവി വരുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു പാസ്റ്ററാണ്, വളരെ വേദനയോടും വളരെ പ്രയാസത്തോടും കൂടെ ഒരു കുടുംബം അങ്ങ് ജീവിതത്തിൻ്റെ ഇല്ലെ കഷ്ടതയുടെ നെല്ലിപ്പലകിലേക്ക് വന്നിരിക്കട്ടെ, ആ സീറോയിലേക്ക് ഇങ്ങ് വന്നു, ആ സ്കെയിൽ കഷ്ടത്തിൻ്റെ അങ്ങ് വന്നു. ഞാൻ അവിടെ ചെന്ന് പറയുക നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുക എന്തോ അനുഗ്രഹിക്കാണ്, ഇനി എവിടുന്ന് അനുഗ്രഹിക്കേണ്ടത്, എല്ലാം പോയില്ലേ എന്ന്. ഞാനത് കൊണ്ടുവരാം. ദൈവത്തിന് ശൂന്യമായി പോയാലും ദൈവത്തിനൊരു പ്ലാനുണ്ട്. അബ്രഹാമിനോട് ഇസ്ഹാക്കിനോടും ചെയ്തൊരു വാഗ്ദത്തമുണ്ട്, ഞാൻ അതിനെ മറന്നുകളയില്ല, എന്നേക്കും അതിനെ മറന്നുകളയില്ല. പ്രൈസിലോട്. തലമുറകളെ പഠിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ ഈ അബ്രഹാം മുതൽ ദാവീദ് വരെയും, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെയും, ബാബേൽ പ്രവാസം മുതൽ ഈ ക്രിസ്തു വരെയുള്ള 14 ആയിട്ടാണെന്ന് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പ്രസ്താവിച്ചത് നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ ഈ രാജാക്കന്മാരുടെ വലിയ കാര്യങ്ങൾ കഴിഞ്ഞു, അവരെല്ലാം ബാബിലോനിലോട്ട് പോകുമ്പോൾ ഒരു സന്ദേശം കൊടുത്തു. എന്താ സന്ദേശം കൊടുത്തെന്നറിയാമോ? നിങ്ങളെ ബദ്ധരാക്കി കൊണ്ടുവന്ന പട്ടണത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. ആഹാ, ബാബേലിന് വേണ്ടി പ്രാർത്ഥിക്കണോ? ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുവന്ന രാജ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണോ? അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പട്ടണത്തിന് നന്മ വരും, നിങ്ങൾക്ക് നന്മയുണ്ടാകും. സിയാറ്റിൽ വാഷിങ്ടണിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് നന്മ വരും. നിങ്ങൾ വിളിക്കുന്ന ടൗൺഷിപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നന്മ വരും. നിങ്ങൾ ബദ്ധരാക്കി കൊണ്ടുപോകുന്ന സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നന്മ വരും. അത് പീരിയഡ്. ദൈവത്തിൻ്റെ പ്ലാനാണ്. ഈ നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും 70 വർഷം നിങ്ങൾ അല്ലെങ്കിൽ അടിമകളായിരിക്കുമെന്ന് ഈ പ്രവാചകൻ പ്രവചിച്ചു. എവിടെയാണ് നമുക്ക് നോക്കാം? യിരെമ്യ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. അതിൻ്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. യിരെമ്യ പ്രവചനം 29:4-11 വാക്യങ്ങൾ. പ്രൈസ് ലോർഡ്. അപ്പം ദൈവം നമ്മളുടെ ഒരു തിന്മയാണ് അയച്ചത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വീടും എല്ലാം പോയി, പട്ടണം പോയി, ബാബേലിൽ പ്രവാസിയായിട്ട് ഇവർ പോകേണ്ടി വന്നു. ദൈവം അവിടെ പറയുകയാണ്, നിങ്ങൾ പ്രവാസത്തിൽ പോയാൽ നിങ്ങളുടെ കഷ്ടത എന്താക്കണമെന്നറിയാമോ? നിങ്ങളെ സന്തോഷമാക്കണം. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ചിലർക്കൊന്നും. ഞാനൊരു കാര്യം പറയാം, ഒരു കുഷ്ഠരോഗിയുടെ വീട്ടിലോട്ട് ഒരു പെങ്കൊച്ചിനെ വിട്ടു, അവർക്ക് ഇത് കൂടുതൽ കഷ്ടതയുണ്ടോ? ഒരു കുഷ്ഠരോഗിയുടെ വീട്ടിലോട്ടൊരു പെൺകുട്ടിയെ വിട്ടു, ആ കുട്ടി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കുഷ്ഠവും മാറി, ആ പെൺകുട്ടിയുടെ കഷ്ടവും മാറി, ആ പെൺകുട്ടി അവിടെ രാജാവിനെ പോലെ അല്ലെങ്കിൽ രാജകുമാരിയെപ്പോലെ വാണു കാണുമെന്ന എൻ്റെ വിശ്വാസം. പ്രിയരേ, നമ്മുടെ കഷ്ടതയിൽ നമ്മൾ ദൈവത്തോട് നിലവിളിച്ചാൽ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല, നമ്മൾ വിശ്വസിച്ചേ മതിയാവും. പ്രിയരേ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്കറിയാം, നിങ്ങളെ ബദ്ധരാക്കി കൊണ്ടുവന്ന പട്ടണത്തിൽ ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പറയുമോ? നമ്മെ ആരെങ്കിലും ഒരു പ്രിസണേഴ്സായിട്ട് കൊണ്ടുപോകുമ്പോൾ, ഇത് വാറിൽ യുദ്ധം ചെയ്തതിന് ശേഷം POW ആയിട്ട് ഇവരെ പിടിച്ചോണ്ട് പോകുക, പ്രിസണേഴ്സ് വാറായിട്ട് ഇവരെ പിടിച്ചോണ്ട് പോകുക. അപ്പോൾ എന്ത് ചെയ്യണം? ഇവർ പ്രാർത്ഥിക്കുക, ചങ്ങല ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്തിനാ? നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ അനുഗ്രഹിക്കുക. അതാ യിർമ്യ പ്രവാചകൻ പറയുന്നത്, നിങ്ങൾക്ക് 70 വർഷം കഷ്ടതയുണ്ടാകും, കാരണം നിങ്ങൾ ദേശം 70 വർഷം ശബത്ത് ആചരിക്കണം. കാര്യം നിങ്ങൾ ദൈവത്തിൻ്റെ ശബത്തുകളും, എന്ന് വെച്ചാൽ യഹൂദനോട് പറയുമ്പോൾ മേക്ക് ഇറ്റ് ദിസ് വേ, നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ കൂട്ടാക്കാതെ ജീവിച്ച, ആരാധന കഴിക്കാതെ ജീവിച്ച, നമ്മുടെ മലയാളികളോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളും ആരാധനയ്ക്ക് വരാത്ത ദിവസങ്ങളും മാറ്റിയെല്ലാം നിങ്ങൾ എണ്ണിക്കൂ. അതനുസരിച്ച് ഒരു 70 വർഷം നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ദൈവം വെച്ച് ദൈവത്തിൻ്റെ പൈതലായിട്ട് വന്നാൽ അത് കടമുള്ള, അത് ചെയ്തേ മതിയാകൂ. ദൈവ സന്നിധിയിൽ ഒരു ദൈവ പൈതൽ വരണം. വരാൻ കഴിയാത്തവർക്ക് വെള്ളക്കാർ വെക്കുന്നവർ 2-3 ആരാധനയുണ്ട്, ഇല്ലെങ്കിൽ പാസ്റ്റർ വീട്ടിൽ വന്ന് ദൈവജനം പഠിപ്പിക്കും. പ്രൈസിലോ പ്രാർത്ഥിക്കാൻ എനിക്ക് ഒത്തിട്ടില്ല, പാസ്റ്റർ വീട്ടിൽ വരാൻ വിളിക്കേ. നിങ്ങളാരും ഗ്യാസിൻ്റെ പൈസ ഒന്നും തരണ്ട, ചർച്ച് തരുന്നുണ്ട്. വ്യക്തിപരമായി ആരും തരണ്ടെന്ന് ഞാൻ പറഞ്ഞു. പ്രൈസിലോ ചേർച്ച് അതിനു വേണ്ടി ചേരുന്നുണ്ട്. പ്രൈസിലോ വീട്ടിൽ വന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കാം. പ്രൈസിലോ ഇല്ലെങ്കിൽ എന്താണ് അറിയാമോ? അത് കടമാണ്. പ്രൈസിലോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ യിർമ്യ പ്രവാചകൻ പറയുകയാണ്, 70 ദിവസം കഴിഞ്ഞ് നിങ്ങളെ മടക്കി വരുത്തുള്ളൂ. പക്ഷേ അതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു ഒരു പാക്കേജ് ഞാൻ തരാൻ പോവുകയാണ്. ദൈവം തരുന്നുണ്ട്. അപ്പൻ മക്കളെ അടിക്കുമ്പോൾ അമ്മ വന്ന് അകത്തൂടെ കാര്യങ്ങൾ കൊടുക്കുന്നത് പോലെ ദൈവം ഒരു കാര്യം ചെയ്യും. അതാ എനിക്ക് മനസ്സിലായത്. ചില വീട്ടിലെ അപ്പന്മാർ പറയും, അവന് കൊടുക്കരുത് ആഹാരം ഒന്നും കൊടുക്കേണ്ട, കുശിത് കാണിച്ചാൽ എന്നിട്ട് അമ്മയുടെ മുഖത്തോട് നോക്കി ഓക്കെ എന്ന് പറയും. അമ്മ പറയടാ, അപ്പം പറയട്ടെ, എന്തായാലും ഞാൻ നിനക്ക് തരിക, അത് നന്നാകാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ കൊടുക്കും. പ്രൈസിലോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ആരും അങ്ങനെ, എല്ലാവരും അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത്, അങ്ങനെ ക്രൂരതയോടെ ഇടുന്നവരൊന്നുമില്ല. അമ്മയും അപ്പനും കൂടെ കൂടുമ്പോൾ അവരുണ്ടല്ലോ, കുഞ്ഞിന് ഒരു അല്പ ശിക്ഷയുണ്ടാകുമെങ്കിലും ശിക്ഷാ കാലയളവിലും അവനൊരു നന്മ കണ്ടെത്തുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് എൻ്റെ കുഴപ്പമല്ല, ഓരോ വീടിൻ്റെ ആ സിസ്റ്റം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യമുണ്ട്, ദൈവം പറഞ്ഞ് നിങ്ങളെ ബദ്ധരാക്കിക്കൊണ്ടുവന്ന് നാട്ടിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് നന്മ വരും, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇനിയും പാസ്റ്ററെ നിങ്ങളുടെ ജോലിയാണ് കുഞ്ഞുങ്ങൾക്ക് പിള്ളേരെ അല്ലെ എൻ്റെ ചെറുക്കന് പെണ്ണും പെണ്ണിന് ആണും ഒക്കെ കിട്ടേണ്ടത്. ഇവിടെ പറയുന്നുണ്ട്, ക്ലിയറായിട്ട് പറയുന്നുണ്ട്, ഈ വിവാഹം വരെയുള്ള വിഷയങ്ങളാണ് ബദ്ധരാക്കി കൊണ്ടുപോകുമ്പോൾ പറയുന്നത്. ശത്രു രാജ്യത്ത് പോകുമ്പം പോലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം വരെ ദൈവം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഞാനാണോ ഇത് എഴുതി വെച്ചിരിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകമല്ലേ? ബൈബിള് പറയുന്നു. പ്രൈസിലോ നിങ്ങൾ ഏത് ഇവിടെ കടന്നു പോയാലും ഈ വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചത്, പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അമേരിക്ക വന്നതുകൊണ്ടാണ് എല്ലാം നഷ്ടപ്പെട്ടെന്ന് പറയാൻ ഒരു വാക്കൊണ്ട് തീരും. അല്ല സഹോദരങ്ങളെ, അമേരിക്ക വരുന്നെങ്കിൽ, അമേരിക്കയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളായിരിക്കുന്ന ദേശത്തിന് വേണ്ടി, ആ ദേശത്തായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവിടെ ഭാവിക്ക് വേണ്ടി, അവിടെ തലമുറയ്ക്ക് വേണ്ടി, അവിടെ വിവാഹത്തിന് വേണ്ടി, അവിടെ പഠിത്തത്തിന് വേണ്ടി, സകലത്തിലും പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിൻ്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചു. ഇതെല്ലാം എന്താണെന്ന് അറിയാമോ? ഈ പാവം, ഞാൻ പാവം എന്ന് പറയുന്ന പുള്ളി പാവമൊന്നും അല്ലായിരുന്നു, പുള്ളി ഭയങ്കര ജ്ഞാനിയായ മനുഷ്യനാണ്. ആരാ? ദാനിയേൽ. ദാനിയേൽ ഒരു ദിവസം വേദപുസ്തകം നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ തോൾ ചുരുളെടുത്ത് വായിച്ചതെന്നും പറയണ്ടല്ലോ. യിർമ്യ പ്രവാചകൻ്റെ തോൾ ചുരുളുകൾ എടുത്ത് വായിച്ചു, അങ്ങനെ വെച്ചോ. നോക്കിയേ 9-ാം അധ്യായം നോക്കിയേ, എവിടെയാണ് വായിച്ചത്? നമ്മൾ വായിക്കാമോ മലയാളത്തിൽ? അതിൻ്റെ 9:2 വായിക്കാം. ആ അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിർമ്യ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. വേദപുസ്തകം വായിക്കാത്തവർക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരികയില്ല. ദൈവം ദൈവവചനത്തിൽ കൂടെ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുള്ളൂ. നമ്മുടെ നോളജ് അല്ല, എല്ലാത്തിനും ഒരു ടൂൾസ് ഉണ്ട്, നമ്മളെല്ലാത്തിനും ഉണ്ട്. പ്രൈസിലോടെ അരി അളക്കുന്നതിനൊരു ഒരു മെഷർമെൻ്റ് ഉണ്ട്,
എണ്ണ അളക്കുന്നതിനുണ്ട്, എല്ലാം ഉണ്ട്. കണക്കില്ലാത്ത ഒരു കാര്യവുമില്ല. ചില അമ്മച്ചിമാർ പറയും കണക്കില്ലാതല്ലേ ഞങ്ങളൊക്കെ ഒരു ഒരു അറിവെക്കുന്നത്. അല്ല, അവർക്കറിയാം അവരുടെ കൈത്തിട്ടമുണ്ട്. അല്ല, ഒന്ന് അവരെന്നെ ഒരു 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 കാപ്പി ഇടുമ്പോൾ നാലഞ്ച് സ്പൂൺ ഇടുമ്പോൾ അവരുടെ സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ അവരത് പ്രാക്ടീസ് ചെയ്തിരിക്കുക. അളക്കുന്ന പോലെ അവരുടെ കൈ അവരുടെ ബ്രെയിനും കൂടെ വരയ്ക്കും. ഇത്രയും മതി ഒരു കപ്പിന് പ്രൈസിലാണ് അവരുടെ മെൻ. അവർക്കത് അവരുടെ ബ്രെയിനിൽ അത് കിടപ്പുണ്ടത്. നമ്മളെല്ലാം വണ്ടി ഓടിക്കുമ്പോഴും വണ്ടി പോകുമ്പോഴും സകലവും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അങ്ങനെ ദൈവം തന്നിരിക്കുന്ന ബുദ്ധിയാണ്. അപ്പോൾ ഈ കാലസംഖ്യ കണ്ട് വചനം വായിക്കുന്നവർക്ക് മാത്രമേ എന്തുള്ളൂ? ദൈവാലോചന ഉള്ള കുഞ്ഞാണോ വ്യക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ നോക്കിയാൽ മതി. നിങ്ങൾ ആരെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിവാഹത്തിന് പോയി കഴിയുമ്പം കുഞ്ഞെ നിന്റെ ബൈബിൾ ഒന്ന് കാണട്ടെന്നൊന്ന് ചോദിച്ചു നോക്ക്. സത്യമാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്കത് അങ്ങനെ ചോദിക്കാനുള്ള ധൈര്യമില്ല. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ ആളിൻ്റെ എൻ്റെ അപ്പ ആ പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെ അപ്പൻ്റെ സ്വത്തോ അവിടെ സൗന്ദര്യമോ അവിടെ വിദ്യാഭ്യാസത്തിലോ ആകൃഷ്ടയാകുന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് ചോദിക്കാൻ കഴിയാത്തത്. ആദ്യം ഒന്ന് ചോദിച്ചു നോക്ക്. പ്രൈസിലോ നിനക്ക് വേദപുസ്തകമുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. ഞാൻ ചോദിക്കാൻ പറയും, മണ്ടൻ ചോദ്യം ചോദിക്കാതെ നിങ്ങൾ പറയും. മണ്ടൻ ചോദ്യമല്ല, ഇപ്പോൾ ബൈബിൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അവരോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, പണ്ടാ രക്ഷിക്കപ്പെട്ടോ സ്നാനപ്പെട്ടോ, നിങ്ങൾ ക്രിമിനൽ കേസ് വല്ല നിങ്ങൾക്ക് പേരിലുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. കേരളത്തിലെ ബൈബിൾ സ്കൂൾ എന്ന് വെച്ചാൽ ഒരുപാട് ക്രിമിനൽസ് ദൈവഭാഗത്ത് കടന്നു വന്നു കഴിയുമ്പോൾ അവരുടെ പേരിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല ചെയ്ത് ഒരും വഴിയുണ്ടാക്കി ഒരു കമ്മ്യൂണിസ്റ്റ് നടന്നവരും ഒക്കെ ഉണ്ട്. അവരെ വരുമ്പോൾ എന്നോട് ഒരു ദൈവദാസനാണ് പറഞ്ഞു വരണ്ടു പോയെന്ന് പറഞ്ഞു. ഉടനെ ചോദിച്ചു പാസ്റ്റർ എന്നാ ചോദിക്കുന്നു. ഉടനെ ബ്രദറെ 80 വർഷമല്ല, ഇപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞാൻ കിട്ടുന്നതെന്ന് പറഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് നടത്തിയിട്ടേ ഇപ്പോൾ ഉള്ളൂ. പണ്ട് കാലം ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് പോലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് നോക്കിക്കേ, 25 രൂപ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യണം നമുക്ക് വല്ല ഉണ്ടോയെന്നുള്ളത് മുഴുവൻ പുള്ളി ചെയ്യും. പ്രൈസ് ലോർഡ്. ഈ ദൈവവചനം വായിക്കുന്ന ഒരാളിന് മാത്രമേ ജീവിതത്തിൽ സക്സസ് ആവുകയുള്ളൂ. അവർക്ക് മാത്രമേ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ളൂ. അവർ മാത്രമേ ദൈവസേനയിൽ പ്രാർത്ഥിക്കാനുള്ള വിഷയങ്ങൾ ദൈവം അവരുടെ ഹൃദയത്തിൽ എന്താ കൊടുക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ദാനിയേൽ ഈ പുസ്തകം വായിച്ച്, ദാനിയേൽ ആരായിരുന്നു? നമ്മുടെ കൂട്ടുവല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു ഗവർണറായിരുന്നു. അദ്ദേഹത്തിന് ഭാരിച്ച ചുമതലയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നു. അദ്ദേഹം യിരെമ്യാ പ്രവാചകൻ. യിരെമ്യാ ആരാ? ഞെരുക്കത്തിൻ്റെ അപ്പവും കഷ്ടത്തിൻ്റെ വെള്ളവും കുടിച്ച ഒരു എക്സെൻട്രിക്കായിട്ട് നടന്ന ഒരു ഭ്രാന്ത് പിടിച്ചൊരു മനുഷ്യൻ, ആത്മപൂർണനും ഭ്രാന്തനെ പോലെ നടന്ന ഒരു മനുഷ്യനാണ് ജെരമ്യ. അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് വീപ്പിംഗ് അതോ പ്രോഫറ്റ്, കരഞ്ഞുകൊണ്ട് കിടക്കുക, എപ്പോഴും എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കിടക്കുക. ഈ മനുഷ്യനെയാണോ ഞാൻ കോപ്പി ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ്റെ ബുക്കാണോ ഞാൻ വായിക്കേണ്ടത്? ഒരു കാര്യം ഞാൻ പറയാം, അതാണ് പ്രൈസിലോട് ദാനിയേലിൻ്റെ ശ്രേഷ്ഠത. ദാനിയൽ എത്ര വലുതാണെങ്കിലും യഹോവ ഭക്തനെ തനിക്ക് തന്നെ യഹോവ വേർതിരിച്ചെന്ന് അറിയുവാനുള്ള ആ വലിയ ജ്ഞാനമുണ്ടായിരുന്നു. പ്രൈസിലോട് ഹാലലുയ സ്തോത്രം. ദൈവ മക്കളെ അറിയുവാനും നമുക്കൊരു ജ്ഞാനം വേണം. പ്രൈസിലോ ആലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശിശുക്ഷ സഭയെ ഞാൻ വിചാരിച്ചൊരു വലിയ പുള്ളി, എല്ലാവരും ഞാൻ പൊക്കുമായിരുന്നു. കൂട്ടത്തിലൊരു ഒരു സഹോദരനെ പൊക്കാറില്ലായിരുന്നു. പാസ്റ്റർമാർ ചിലപ്പോൾ ഒക്കെ പൊക്കും, ഞങ്ങളുടെ നിലനിൽപ്പ് കൂടാതാന്ന് വിചാരിച്ചു. അത് മനസ്സിലാവച്ചാൽ മതി. പ്രൈസിലോ, ഞാനും മനുഷ്യരല്ലേ. ഒരു ദിവസം ദൈവാത്മാവ് എനിക്കൊരു കാഴ്ച തന്നു. ഞങ്ങളുടെ സഭയിൽ കൂടുന്ന ആ സഹോദരൻ പുറകെ വന്ന് ഹെൽപ്പ് മിനിസ്റ്റർ മാത്രം ചെയ്യുന്ന, പല കാര്യങ്ങൾ അവിടെ കാര്യങ്ങൾ ആരും അറിയാതെ ചെയ്യുന്ന സഹോദരനാണ്. വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ദർശനം കണ്ട് ഞാൻ പിറ്റേ ദിവസം ഈ പുൾപ്പിറ്റ് കയറുന്നതിന് മുമ്പ് ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം നടന്നു, എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ബ്രദറിനെ വലിയ പുള്ളിയായിട്ട് ആക്കിയില്ല, ബ്രദറെ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കയറിയത്. പ്രൈസിലോ, അതിനെനിക്ക് നാണവുമില്ല. പ്രൈസിലോ ഹാലലുയ്യ. ദൈവം ആത്മാക്കളെ നോക്കുന്നത് എണ്ണിയായിരുന്നെങ്കിൽ ഞാനാണ് ഇന്നിവിടെ സൂട്ടിട്ടുകൊണ്ട് വന്നിരിക്കുന്നത്, എന്നെ ആദ്യം എണ്ണി എന്നെ. പക്ഷേ ദൈവ ഹൃദയങ്ങളെ നോക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസിലോ ഹാലലുയ്യ സ്തോത്രം. ഇവിടെ ദാനിയേൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇരുന്നിട്ട് നോക്കിയപ്പം വായിച്ചു വിടാ, യിരെമ്യാവ് എഴുതി വെച്ചിരിക്കുന്ന 70. ഇയാൾക്ക് എന്നെ ബുദ്ധിയുണ്ട് 70 എന്ന് എഴുതാൻ. ഇയാളുടെ കാര്യങ്ങൾ വല്ലതും ഉള്ളതാണോ? ഇതൊന്നും ദാനിയേൽ ചിന്തിച്ചില്ല. ഈ 70 വർഷത്തെ പ്രവാസത്തിൽ നിന്ന് ജനത്തെ മടക്കി വരത്തുവാൻ തക്കോണം താൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രൈസിലോട്. കഴിഞ്ഞ 70 വർഷമായി ഒരു ചില തലമുറകൾ തന്നെ കഷ്ടത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൻ്റെ വാക്തത്വങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും ചെയ്ത വാക്തത്വങ്ങൾക്ക് നിന്നെ മടക്കിക്കൊണ്ടുവരുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നെന്നുള്ള കാര്യം മറന്നുപോകല്ലേ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ ദൈവസ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്. തലമുറകൾ മാറിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തലമുറ ചിലപ്പോൾ കഷ്ടം അനുഭവിച്ചെന്ന് വരും. എന്നാൽ അടുത്ത തലമുറയിൽ ദൈവം അത് അനുഗ്രഹമായിക്കൊണ്ടുവരും. പ്രൈസിലോ നോക്കിക്കോണേ. ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തത്തിൻ്റെ അവസാനം അവസാനിപ്പിക്കുന്നത് ദുഃഖപൂർണമായി ബാബേൽ രാജ്യത്തിലേക്ക് ചങ്ങലയിട്ടുകൊണ്ട് പോകുന്ന ജനങ്ങൾ, അവർക്ക് നാം യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ കാണുന്ന അവർക്ക് വേണ്ടി പ്രവചിക്കുന്ന ഒരു പ്രവാചകൻ, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കാണുന്നു പ്രവാസത്തിൽ പോയവരെ മടക്കി കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഓരോരുത്തരുടെയും കാലത്തെ ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേങ്കിൽ ഇവിടുത്തെ സായിപ്പിന് കഴിയാതെ പോയ ഇവിടുത്തെ ആൾക്കാരത് ഏറ്റെടുത്തില്ലെങ്കിൽ കേരളത്തിൽ നിന്ന് നമ്മെ ഈ രാജ്യത്ത് കൊണ്ടുവന്ന് ഈ സ്ഥലത്താക്കി ഒരു ചെറിയ കൂട്ടമാണെങ്കിലും ഈ രാജ്യത്തിന് വേണ്ടി ഈ സ്റ്റേറ്റിന് വേണ്ടി നമ്മെ പ്രാർത്ഥിപ്പാൻ ദൈവമല്ലേ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന്. പ്രൈസ് ദി ലോർഡ്. റൂയിൻ ഷാൽ ബി റീബിൽഡ്. പ്രൈസിലാണ്. ശൂന്യങ്ങളെ പണിയുന്ന ഒരു കർത്താവാണ്. ശൂന്യാവസ്ഥകളെ കണ്ടുകൊണ്ട് പ്രൈസിലോട്. എന്താണ് ആദ്യം കണ്ടത്? ഹല്ലേലൂയ സ്തോത്രം. തൻ്റെ രാജ്യത്തിനും തൻ്റെ ഭക്ഷണത്തിനും തൻ്റെ സ്വന്തക്കാർക്കും തൻ്റെ ശ്രേഷ്ഠമായ കാര്യത്തെ ഒരു ശൂന്യത കണ്ടുകൊണ്ട് താൻ പ്രാർത്ഥിപ്പാൻ നിന്നു. ആ ശൂന്യതയ്ക്കൊരു പുറംവഴി ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. ആ പോംവഴി എന്താണെന്ന് അതിന് മനസ്സിലായി. പ്രൈസിലോട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ ശൂന്യതകളുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, ഒരു ദൈവദാസനെന്ന് ഞാൻ പറയട്ടെ, സംശയിക്കുന്നവരുടെ ജീവിതത്തിൽ നടക്കില്ല, വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ പറയട്ടെ, എന്നും കഷ്ടത നീണ്ടു നിൽക്കുകയില്ല, എന്നും പ്രയാസം നീണ്ടു നിൽക്കുകയില്ല, കഷ്ടത വരികയില്ലെന്ന് ഞാൻ പ്രസംഗിക്കുകയില്ല. എന്നാൽ അതിൻ്റെ അകത്ത് നിനക്ക് വേണ്ടി കഷ്ടത വരുന്നതിന് മുമ്പ് നിന്നെ മടക്കിക്കൊണ്ട് വരുവാൻ തക്കവണ്ണം ഒരാലോചനയും ആ ആലോചന ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഒരു ദൈവദാസനെയും ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് മറന്നു പോകല്ല. പ്രൈസിലോ. ഹല്ലേലൂയ. ഇവർ പ്രവാസത്തിലേക്ക് ചങ്ങലയിട്ടുകൊണ്ട് പോകുമ്പോൾ ഇവർക്കറിയില്ല 7 വർഷം കൊണ്ട് തീരുമെന്നും ദാനിയൽ എന്ന് പറഞ്ഞ ഒരു പുരുഷൻ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അവരറിഞ്ഞില്ല. എന്നാൽ സ്വർഗത്തിനറിയാമായിരുന്നു. ഇരമ്യാവിന് സങ്കടമുണ്ട് ഇവർ പോകുന്നത്. അദ്ദേഹം വാവിട്ട് കരഞ്ഞു. പ്രൈസിലോട്. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് 7 വർഷം കഷ്ടമുണ്ടാകും, എന്നാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, ഈ കഷ്ടതയിലും നിങ്ങൾക്ക് ചില നന്മകൾ ഏറ്റെടുക്കുവാൻ സാധിക്കും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അടി തരുമ്പോൾ അപ്പുറത്ത് ആപ്പിളുമുണ്ട്, അത് നീ മനസ്സിലാക്കണം. നിന്റെ കഷ്ടതയുടെ അപ്പുറത്ത് നിനക്കൊരു നന്മ വെച്ചിട്ടേ ദൈവം കഷ്ടതയുണ്ടാക്കുള്ളൂ. അബ്രഹാമേ, മകനെ യാഗം കഴിക്കുമ്പോൾ നീ നിന്റെ മകനുമായിട്ട് ഇപ്പുറത്തൂടെ കയറുമ്പോൾ അപ്പുറത്തൂടെ ഞാനൊരാടിനെയും കയറ്റി വിടുന്നുണ്ടെന്നുള്ളത് നീ മനസ്സിലാക്കണം. പ്രൈസിലോട്. പക്ഷേങ്കിൽ അതെവിടെ വരെ യാഗപീഠത്തിൻ്റെ വരെ ചെല്ലുമ്പോളേ അത് വെളിപ്പെട്ട് വരൂ എന്നുള്ളത് സത്യമാണ്. പ്രൈസിലോട്. ചില കാര്യങ്ങൾ എൻ്റെ ഇന്നൊരു പ്രവചന ആത്മാവ് ഞാൻ പറയട്ടെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില വിടുതലിൻ്റെ വശങ്ങളുണ്ട്. ആരാധന ആ ഹല്ലേലൂയ സ്തോത്ര യാഗപീഠത്തിൽ വരുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം കരുതിയ ചില നന്മകൾ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതിയ നന്മകൾ, നിനക്ക് വേണ്ടി കരുതിയ നന്മകൾ നീ കാണും. പ്രൈസിലോട്. ഹല്ലേലൂയ സ്തോത്രം. അതാണ് ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പ്രൈസിലോട്. നീ കടന്നു വന്ന കഷ്ടത മാത്രം ഇന്ന് ദുഃഖിച്ചുകൊണ്ട് നീ എന്തിനു ജീവിക്കുന്നു, എന്തിന് സംഭവിച്ചിരിക്കുന്നു, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ഇല്ലാത്തതെന്ന് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ മടികൂടാതെ ദൈവസന്നിധാനത്തിലേക്ക് കടന്നു പോവാ. ആ കഷ്ടതയുടെ അപ്പുറത്ത് ഒരു നന്മ വെച്ചിട്ടാണ് ഈ കഷ്ടത തന്നിട്ടുള്ളത്. പ്രൈസിലോട്. ഹല്ലേലൂയ. Praise the name of Jesus. Hallelujah. Hallelujah. എനിക്കൊരു നിശ്ചയമുണ്ട്. എന്നോട് പലരും എൻ്റെ ഭാവിയെക്കുറിച്ചും കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ കൊച്ചിലും എൻ്റെ അമ്മയുടെ കൊച്ചും ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഭാവി എന്താകും. എന്നെ ദൈവം കാണിച്ചു, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് എൻ്റെ ഭാവി കാണിച്ചു. അതിനുശേഷം എനിക്കറിയാം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു താഴ്ച വന്നാലും എന്നും ആ താഴ്ച ഇല്ല, അതിൻ്റെ അപ്പുറത്ത് ഞാനൊരു നന്മ കാണുന്നുണ്ട്. പ്രൈസിലോ. എൻ്റെ തലമുറയിൽ അനുഭവിക്കാത്ത ചില എൻ്റെ തലമുറയിൽ അനുഭവിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസിലോ. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? പറഞ്ഞാട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ നന്മ കാണുമെന്ന് പറ പ്രൈസിലോട്. എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകുമെന്ന് പറ പ്രൈസിലോട്. എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം മറന്നു കളയില്ലെന്ന് പറ പ്രൈസിലോട്. ഹല്ലേലൂയ. ഒരു ദാനിയേൽ ഇത് കണ്ടു. പ്രൈസിലോട്. താൻ പറഞ്ഞു, ഹല്ലേലൂയ, ആരെങ്കിലും പണിയില്ലാത്ത ദൈവദാസന്മാർ പ്രാർത്ഥിക്കട്ടെ, എനിക്കിതിനോട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് താനിരുന്നില്ല. താൻ യിരെമ്യാവിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഞാനൊരു കാര്യം കാണുന്നു, വായിച്ചു മനസ്സിലാക്കുന്നു. എന്നിട്ട് തൻ്റെ പിതാക്കന്മാരും താനൊക്കെ തൻ്റെ ഹാലലു പൂർവികന്മാർ ചെയ്ത എല്ലാ ആൻസസ്റ്റേഴ്സ് ചെയ്ത എല്ലാ പാപങ്ങളും എല്ലാം ഏറ്റു പറഞ്ഞ് കൺഫസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും കൺഫസ് ചെയ്യാതെ പോകുന്ന മീറ്റിങ്ങുകൾ നമ്മുടെ മീറ്റിങ്ങാണ്. നമ്മൾ മെസ്സേജ് കേട്ടിട്ടേ പോകുള്ളൂ. ഇത് ഈ മെസ്സേജ് ഒരു കത്തോലിക്കരുടെ ഇടയിലോ, ഞാൻ ശുശ്രൂഷിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ വരുന്നതിനൊക്കെ മുമ്പുണ്ട്, ഒരു മറ്റുള്ള സമുദായക്കാരുടെ ഇടയിലാണെങ്കിൽ അവർ കണ്ണീരോടുകൂടി പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും, മൊത്തം വരും. പ്രൈസിന് മൊത്തം വരും. കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ ഇതുപോലെ ഒരു മീറ്റിംഗ് ഒരു ചർച്ച കഴിഞ്ഞപ്പോൾ എന്നോട് പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ പ്ലെയിൻ മിസ്സാകും, അനങ്ങരുത്, ആൾക്കാർ ഇളകിയിട്ടുണ്ട്, ആൾക്കാർ മുമ്പോട്ട് വരും. ഞാനും പോകാൻ വേണ്ടി അവിടെ ഇറങ്ങിയപ്പോൾ വട്ടം ആൾക്കാർ കൂടിയിട്ട് ആഹാരം പോലും കഴിക്കാൻ കഴിയാതെ 4:30 സഹായം കഴിഞ്ഞ് ഈ എയർപോർട്ടിലോട്ട് ഓടുവായിരുന്നു. ആഹാരം കഴിച്ചേ ഇല്ല, കിട്ടിയില്ല. പ്രൈസിനോട്. പ്ലെയിൻ മിസ്സായിപ്പോൾ. എന്താണെന്നറിയാമോ? പുതിയ ക്രിസ്ത്യാനികൾ കടന്നു വരുമ്പോൾ അവർ അർത്ഥമാക്കാരായിരിക്കാം, അവർ യാക്കോബക്കാരായിരിക്കാം, അവർ മറ്റുള്ള ആൾക്കാരായിരിക്കാം. അവർക്കിത് കേട്ടോ മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലുണ്ട്, ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന്. സ്നേഹിത അമ്മേ, മാതാപിതാക്കളെ, ദൈവസഭയെ, എനിക്കൊരു കാര്യമുണ്ട്, ഈ സഭ അനുഗ്രഹിക്കപ്പെട്ടേ മതിയാവും. പ്രൈസ് ലോർഡ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കൊരു അനുഗ്രഹം ഉണ്ടാകും ഇവിടുന്ന്. പ്രൈസ് ലോർഡ്. ഈ സഭയിൽ ആത്മാക്കളെ കൊണ്ട് നിറയും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മക്കളെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. നമ്മുടെ കഷ്ടതകൾ മാറും. പ്രൈസ് ലോർഡ്. ദൈവം നമ്മുടെ ദൈവമാണ്. അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. അവൻ നമ്മുടെ അസുഖങ്ങളെ മാറ്റിക്കളയും, പാരമ്പര്യ ശക്തികളെ മാറ്റിക്കളയും, പാരമ്പര്യ രോഗങ്ങളെ മാറ്റിക്കളയും. ദൈവം നമ്മോട് ക്ഷമിക്കുന്ന ദൈവമാണ്. പ്രൈസ് ലോർഡ്. അവൻ്റെ സന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ, അകൃത്യങ്ങളെ ഏറ്റു പറയുമ്പോൾ ദൈവം ക്ഷമിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് പകൽക്കാലം ദൈവസാന്നിധ്യം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്.